نحمده ونستعينه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بهمانا بطا ستي وشواسي غلا ستي وشواسي نغلا فبترا مايا പരിശുദ്ധ മാക്കപ്പെട്ട അനുഗ്രഹീതമായ പകലുകളും രാത്രികളും ആണ് നമ്മളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പവിത്രമായ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന വാചകം റമദാനിന്റെ ഖുതുബകളിലും അതുപോലെ തന്നെ ക്ലാസുകളിലും നമ്മൾ ധാരാളം കേട്ടുപരിചയമുള്ള ഒരു വാചകമാണ്. പരിശുദ്ധമാക്കപ്പെട്ട ദിനരാത്രങ്ങൾ, അനുഗ്രഹീതമായ ദിനരാത്രങ്ങൾ എന്ന് നമ്മൾ പറയും. യഥാർത്ഥത്തിൽ ഈ പറയുന്ന വാചകത്തെക്കുറിച്ച് സത്യവിശ്വാസി ഒരുപാട് ചിന്തിക്കേണ്ടതുണ്ട്. ഈ പകലുകൾ, ഈ രാത്രികൾ എന്ന് പറഞ്ഞാൽ വളരെ വിലപ്പെട്ടതാണ്. അതിന്റെ മഹത്വം എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും, ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാകും. എന്നാൽ നമ്മുടെ മനസ്സിൽ അത് കൊണ്ടുവന്ന് ഈ ദിവസങ്ങളിലൂടെ ജീവിക്കുമ്പോൾ ഈ ദിവസത്തിന്റെ മഹത്വം മനസ്സിലാക്കി, ഈ പകലിന്റെ മഹത്വം മനസ്സിലാക്കി, ഈ രാത്രിയുടെ മഹത്വം മനസ്സിൽ കൊണ്ടുവന്ന് ഇബാദത്തുകൾ കൊണ്ട് സജീവമാക്കാൻ നമ്മൾക്ക് സാധിക്കാറുണ്ടോ എന്നുള്ളത് ഞാനും നിങ്ങളും വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട വിഷയമാണ്. നമ്മൾക്ക് സുപരിചിതമായ ചില വാചകങ്ങളുണ്ട്, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എല്ലാ വെള്ളിയാഴ്ചകളും പള്ളികളിലും നമ്മൾ കേൾക്കുന്ന വാചകങ്ങളാണ്. അത്തരം സ്ഥിരം കേട്ടുകൊണ്ടിരിക്കുന്ന വാചകങ്ങൾ ഒരുപക്ഷെ നമ്മുടെ മനസ്സിന് അല്ലെങ്കിൽ നമ്മുടെ കേൾവിക്ക് സുപരിചിതമായ ചില വാചകങ്ങൾ പലപ്പോഴും നമ്മുടെ മനസ്സിന് സ്വാധീനമുണ്ടാക്കാറില്ല എന്നുള്ളത് ഒരു സത്യമാണ്. എന്നാൽ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പവിത്രമായ അനുഗ്രഹീതമായ ദിവസങ്ങളും രാത്രികളുമാണ് കടന്നുപോകുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ടതുണ്ട്, ആലോചിക്കേണ്ടതുണ്ട്. ഈ ഒരു സന്ദർഭത്തിൽ റമദാനിന്റെ ഏകദേശം പകുതിയോളം കഴിഞ്ഞു നമ്മളിൽ നിന്ന്. ഈ ഒരു സന്ദർഭത്തിൽ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട, ആലോചിക്കേണ്ട, അതുപോലെ തന്നെ പുനർവിചിന്തനം നടത്തേണ്ട, ആത്മവിചാരണ നടത്തേണ്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ ഖുതുബയിലൂടെ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. മൂന്ന് ചോദ്യങ്ങൾ, പരസ്പരം സാദൃശ്യമുള്ള, സാമ്യമുള്ള, പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന മൂന്ന് ചോദ്യങ്ങൾ ഞാൻ എന്നോടും നിങ്ങൾ നിങ്ങളോടും ചോദിക്കേണ്ടിയിരിക്കുന്നു. ഈ റമദാൻ മാസത്തിൽ നമ്മൾ ആലോചിക്കേണ്ട, വളരെ നിഷ്പക്ഷമായി, സത്യസന്ധമായി ഞാൻ എന്നെ കുറിച്ച് ചോദിക്കേണ്ട, എന്റെ ആ വിഷയത്തിലുള്ള എന്റെ സമീപനം എന്താണ്, എന്റെ അവസ്ഥ എന്താണ് എന്നാണ് ഞാൻ ചിന്തിക്കേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ അവസ്ഥയെക്കുറിച്ചും ചിന്തിക്കുക. മൂന്ന് ചോദ്യങ്ങൾ, പരസ്പരം സാമ്യമുള്ള, ബന്ധമുള്ള, പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന മൂന്ന് ചോദ്യങ്ങൾ. അതിൽ സുപ്രധാനമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു ചോദ്യം ഞാൻ എന്നോടും നിങ്ങൾ നിങ്ങളോടും ചോദിക്കേണ്ട, ഈ റമദാനിന്റെ ദിനരാത്രങ്ങളിലൂടെ നമ്മൾ കടന്നുപോകുമ്പോൾ നമ്മൾ സ്വന്തത്തോട് ഒരുപാട് തവണ ചോദിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, ഈ റമദാനിൽ എനിക്ക് അള്ളാഹുവിൽ നിന്നുള്ള മഗ്ഫിറ, അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനം, അള്ളാഹുവിന്റെ ഗുഫ്രാൻ ഈ റമദാനിലെങ്കിലും എനിക്ക് ലഭിക്കുമോ എന്ന് നമ്മൾ സ്വന്തത്തോട് ചോദിക്കേണ്ടതുണ്ട്. അതിനുള്ള ശ്രദ്ധ, ആ രൂപത്തിലുള്ള ചില ഇബാദത്തുകൾ, അതുപോലെ തന്നെ ചില തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുക, പോലെയുള്ള റമദാനിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അങ്ങനെ എനിക്ക് ഈ റമദാനിൽ അള്ളാഹുവിൽ നിന്നുള്ള മഗ്ഫിറത്ത് നേടിയെടുക്കാൻ സാധിക്കുമോ എന്നുള്ളത് ഞാനും നിങ്ങളും സ്വന്തത്തോട് ചോദിക്കേണ്ട ചോദ്യമാണ്. 19 രാത്രികൾ അല്ലെങ്കിൽ 19 നോമ്പ് നമ്മളിൽ നിന്ന് കഴിഞ്ഞു. ഈയൊരു ദിവസത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സന്ദർഭത്തിൽ ഇത്രയും ദിവസം ഞാൻ നോമ്പെടുത്തു, അതുപോലെ തന്നെ റമദാനിൽ ഞാൻ ജീവിച്ചു. ഈ ഒരു ജീവിതം കൊണ്ട് ഞാൻ എന്റെ ജീവിതത്തിൽ ചില ഇബാദത്തുകൾ വർദ്ധിപ്പിച്ചതുകൊണ്ട്, അതുപോലെ തന്നെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചതുകൊണ്ട് എനിക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകുമോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അതുപോലെ തന്നെ അള്ളാഹുവിനോട് ധാരാളമായി ഞാൻ മഗ്ഫിറത്തിന് ചോദിച്ചു വാങ്ങിയിട്ടുണ്ടോ? അള്ളാഹുവിൽ നിന്നുള്ള ഗുഫ്രാൻ ഞാൻ അള്ളാഹുവിനോട് ധാരാളമായി ഇസ്തിഗ്ഫാർ നടത്തിയതിന്റെ പേരിൽ അള്ളാഹു എനിക്ക് ഈ റമദാനിൽ മഗ്ഫിറത്ത് നൽകുമോ, നൽകിയിട്ടുണ്ടാകുമോ? അല്ലെങ്കിൽ കഴിഞ്ഞ റമദാനിൽ ഞാൻ സ്വീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ ചെയ്തിട്ടുള്ള ഇബാദത്തുകൾ കൊണ്ട് എനിക്ക് അള്ളാഹുവിൽ നിന്നുള്ള മഗ്ഫിറത്ത് ലഭിച്ചിട്ടുണ്ടാകുമോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. കാരണം റമദാനിലൂടെ കടന്നുപോയി നമ്മളെല്ലാവരും സുപരിചിതമായി നമ്മൾ പല തവണ കേട്ടിട്ടുള്ള ഒരു ഹദീസാണ്. റമദാനിലൂടെ കടന്നുപോകാൻ ജീവിക്കാൻ ഭാഗ്യം ലഭിക്കുകയും എന്നിട്ട് അള്ളാഹുവിൽ നിന്നുള്ള മഗ്ഫിറത്ത് ലഭിക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത് അവന് വലിയ നഷ്ടമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ? റസൂലുള്ള ഒരിക്കൽ മിമ്പറിലേക്ക് കയറുന്ന സന്ദർഭത്തിൽ 3 പ്രാവശ്യം ആമീൻ പറഞ്ഞ സംഭവം, ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചതും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞതുമായ സംഭവം എല്ലാ റമദാനുകളിലും നമ്മൾ കേൾക്കുന്നതാണ്. അതിൽ റസൂലുള്ള പറഞ്ഞിട്ടുള്ള ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചിട്ടുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞിട്ടുള്ള ഒരു വിഷയം നമ്മളെല്ലാവരും കേട്ടതാണ്. റഹീമ അൻഫു റജുലിൻ, ഒരു മനുഷ്യന്റെ മൂക്ക് അത് നിലത്തു പതിക്കട്ടെ, അവന്റെ മൂക്ക് മണ്ണിൽ പതിക്കട്ടെ, അവന്റെ മൂക്കിൽ മണ്ണ് പുരളട്ടെ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു. അതിന്റെ അർത്ഥം എന്താണ്? ഒരുത്തന്റെ മൂക്ക് മണ്ണിൽ പതിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവൻ അപമാനിതനാകട്ടെ, അവൻ നിന്ദ്യനാകട്ടെ, അവൻ മാനം കെടട്ടെ എന്നാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത്. ആരാണ് മാനം കെടട്ടെ, അതുപോലെ തന്നെ അപമാനിതനാകട്ടെ എന്ന് ജിബ്രീൽ പ്രാർത്ഥിക്കുകയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറയുകയും ചെയ്ത വിഭാഗമാരാണ്. റസൂൽ ഒരു വിഭാഗം 3 വിഭാഗത്തെ എണ്ണി. അതിലൊന്ന് പറഞ്ഞിട്ടുള്ളത് ദഖല അലൈഹി റമദാൻ, അവനിലേക്ക് റമദാൻ കടന്നു വന്നു. തുമ്മൻ സലഹ ഖബ്ല അൻ യുഗ്ഫറ ലഹു, ആ റമദാൻ അവനിൽ നിന്ന് കടന്നുപോയി, പക്ഷെ അവന് അള്ളാഹു പുറത്തു കൊടുത്തിട്ടില്ല, അള്ളാഹുവിൽ നിന്നുള്ള മഗ്ഫിറത്ത് അവന് ലഭിച്ചിട്ടില്ല, അവന്റെ പാപങ്ങൾ അള്ളാഹു പുറത്തിട്ടില്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ആ റമദാൻ അവനിലൂടെ കടന്നുപോയത്. റമദാൻ ലഭിച്ചിട്ടും അവന്റെ പാപങ്ങൾ പൊറുക്കാൻ, അള്ളാഹു തആല അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കാൻ മാത്രം അവൻ അവന്റെ ജീവിതത്തിൽ ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് അള്ളാഹു അവന് മഗ്ഫിറത്ത് കൊടുത്തതുമില്ല. ഇങ്ങനെയുള്ള ഒരു വ്യക്തി അപമാനിതനാകട്ടെ, നിന്ദ്യനാകട്ടെ എന്ന് റസൂൽ ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറയുകയും ചെയ്തിട്ടുണ്ട്. സഹോദരങ്ങളെ, ഈ റമദാൻ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അള്ളാഹുവിൽ നിന്ന് മഗ്ഫിറത്ത് ചോദിച്ചു വാങ്ങാനും ചില കർമ്മങ്ങൾ കൂടുതൽ വർദ്ധിപ്പിച്ച് തിന്മകളിൽ നിന്ന് വിട്ടുനിന്ന് അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് ഗുഫ്രാൻ നേടിയെടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല സാഹചര്യമാണ് റമദാനിലുള്ളത് എന്നുള്ളത് മുസ്ലിങ്ങൾക്ക് ആർക്കും തർക്കമില്ലാത്ത വിഷയമാണ്. ഈ റമദാനിൽ നമ്മൾക്കത് നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ള മഗ്ഫിറ, അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനം ഈ റമദാനിൽ നമ്മൾക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ മറ്റു മാസങ്ങളിൽ അത് സംഭവിക്കുക സാധ്യത കുറവുള്ള കാര്യമാണ്. അതാണ് ഇമാം ഖതാദ റഹിമഹുള്ള പറഞ്ഞത്. ഇമാം ഖതാദ റഹിമഹുള്ള പറഞ്ഞു, കാന യുഖാൽ, പറയപ്പെടാറുണ്ട്, മല്ലം യുഗ്ഫർ ഫീ റമദാൻ, റമദാനിൽ പാപമോചനം ലഭിക്കാത്തവൻ, റമദാനിൽ മഗ്ഫിറത്ത് ലഭിക്കാത്തവൻ, ഫലൻ യുഗ്ഫറ ലഹു ഫീമാ സിവാഹു, മറ്റു മാസങ്ങളിൽ അവന് മഗ്ഫിറത്ത് ലഭിക്കുക എന്നുള്ളത് സാധ്യമല്ലാത്ത കാര്യമാണ് എന്ന് പറഞ്ഞാൽ സാധ്യത കുറവുള്ള കാര്യമാണ്. റമദാനിലൂടെ ജീവിച്ചവർക്കിന് അള്ളാഹുവിൽ നിന്നുള്ള ഗുഫ്രാൻ, പാപമോചനം നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ മറ്റു മാസങ്ങളിൽ അത് നേടിയെടുക്കുക എന്നുള്ളത് അവന് സാധ്യത കുറവുള്ള കാര്യമാണ് എന്നാണ് ഇമാം ഖതാദ റഹിമഹുള്ള പറഞ്ഞിട്ടുള്ള വാചകത്തിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും വലിയ അവസരമാണ് യഥാർത്ഥത്തിൽ ഈ റമദാൻ എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഞാൻ സ്വന്തത്തോടും നിങ്ങൾ നിങ്ങളോടും ചോദിക്കേണ്ട ചോദ്യമാണ്, എന്റെ ഈ 20-19 ദിവസത്തെ പ്രവർത്തനം കൊണ്ട് അള്ളാഹുവിൽ നിന്നുള്ള മഗ്ഫിറത്ത് എനിക്ക് ലഭിച്ചിട്ടുണ്ടാകുമോ? ആ നിലക്ക് അള്ളാഹുവിനോട് ഞാൻ ഇസ്തിഗ്ഫാർ നടത്തിയിട്ടുണ്ടോ? ആ നിലക്ക് ഈ റമദാനിൽ ഞാൻ ഹറാമുകളിൽ നിന്ന് വിട്ടുനിന്നിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ സ്വന്തത്തോടും നിങ്ങളോടും ചോദിക്കേണ്ട, സത്യസന്ധമായി, നിഷ്പക്ഷമായി, ആത്മാർത്ഥമായി ചോദിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതാണ് ഒന്നാമത്തെ കാര്യം, എനിക്ക് ഈ റമദാനിലൂടെ മഗ്ഫിറത്ത് ലഭിക്കാൻ സാധിച്ചിട്ടുണ്ടോ? അതിനുള്ള പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ടോ? ആ രൂപത്തിൽ ഞാൻ എന്റെ റമദാനിന്റെ ദിനരാത്രങ്ങളിൽ ഒരു ശ്രദ്ധയുണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. രണ്ടാമത്തെ ഒരു ചോദ്യം നമ്മൾ സ്വന്തത്തോട് ചോദിക്കേണ്ട, ഈ റമദാനിൽ നമ്മൾ വളരെ ഗൌരവത്തിൽ ആത്മവിചാരണ നടത്തേണ്ട രണ്ടാമത്തെ ഒരു വിഷയമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുള്ളതും പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളതുമായ 10 സുപ്രധാനമായ ഇബാദത്തുകളാണ് റമദാനിലുള്ളത്. 10 സുപ്രധാനമായ ഇബാദത്തുകൾ നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. റമദാനിൽ ഏത് ഇബാദത്തുകളും, റമദാനിൽ ചെയ്യാൻ പറ്റുന്ന ഏത് ഇബാദത്തുകൾ കൊണ്ടും നമുക്ക് റമദാനിനെ സജീവമാക്കാൻ പറ്റും. എന്നാൽ പ്രത്യേകിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ചതും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുള്ളതുമായ 10 സുപ്രധാനമായ ഇബാദത്തുകളുണ്ട് റമദാനിൽ. അപ്പൊ നമ്മൾക്കറിയാവുന്നതുപോലെ സിയാമു റമദാനാണ്, നോമ്പാണ്. മറ്റൊന്ന് ഖിയാമു റമദാനാണ്, രാത്രി നമസ്കാരമാണ്. മറ്റൊന്നുള്ളത് സദഖയാണ്. റസൂലുള്ള ധാരാളമായി സദഖ കൊടുത്തിരുന്നു റമദാനിൽ എന്നതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നാലാമത്തത് തിലാവത്തുൽ ഖുർആനാണ്, ഖുർആനിന്റെ പാരായണമാണ്. അഞ്ചാമത്തത് മുദാറസത്തുൽ ഖുർആൻ, ഖുർആനിന്റെ പഠനമാണ്. റമദാനിൽ അത് പ്രത്യേകം സുന്നത്താണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ജിബ്രീലും പരസ്പരം ഖുർആൻ പഠിച്ചതിൽ നിന്ന് റമദാനിൽ ഖുർആൻ പഠിക്കുക എന്നുള്ളത് പ്രത്യേകം ശ്രേഷ്ഠതയുള്ള കാര്യമാണ് എന്ന് പണ്ഡിതന്മാർ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇൻഷാ അല്ലാ ഇന്ന് അസർ നമസ്കാര ശേഷം ഇവിടെ ഖുർആനിന്റെ പഠനമുണ്ട്. എല്ലാവരും അതിൽ പങ്കെടുക്കാൻ പരമാവധി ശ്രമിക്കുക. അഞ്ചാമത്തെ ഒരു കാര്യം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതോ പ്രോത്സാഹിപ്പിച്ചതോ ആയ ഒരു കർമ്മമാണ് ഖുർആനിന്റെ പഠനം. ആറാമത്തെ ഒന്നത് ദിക്റാണ്. ദിക്ർ എല്ലാ സമയത്തും വലിയ ശ്രേഷ്ഠതയുള്ള കാര്യമാണ് എന്നുള്ളതൊക്കെ നമ്മൾക്കറിയാം. റമദാനിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഏഴാമത്തൊന്നത് ദുആയാണ്, പ്രാർത്ഥനയാണ്. സലാസത്തുൽ ലാ തുറദ്ദു ദഅവതുഹും, മൂന്ന് വിഭാഗത്തിന്റെ പ്രാർത്ഥന അള്ളാഹു തള്ളുകയില്ല എന്ന് പറഞ്ഞതിൽ ഒന്ന്, അസ്സായിമു ഹത്താ യുഫ്ത്ര, നോമ്പുകാരൻ അവൻ നോമ്പ് തുറക്കുന്നത് വരെ അവന്റെ നോമ്പിൽ അവൻ ആ നോമ്പുകാരന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവുണ്ട്. ഏഴാമത്തെ ഒന്ന് പ്രാർത്ഥനയാണ്. എട്ടാമത് തസ്ഫീറു സായിമീൻ, നോമ്പുകാർക്ക് നോമ്പ് തുറപ്പിക്കലാണ്. മൻ ഫത്തറ സായിമൻ ഫലഹു മിസ്ലു അജ്രിഹി, ആരെങ്കിലും ഒരു നോമ്പുകാരൻ നോമ്പ് തുറപ്പിച്ചാൽ അവന് അതിന്റെ പ്രതിഫലമുണ്ട് എന്നുള്ള ഹദീസൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒമ്പതാമത് ഉംറയാണ്. ഉംറത്തുൻ ഫീ റമളാന തഅ്ജിലു ഹജ്ജതൻ, റമളാനിലെ ഒരു ഉംറ ഹജ്ജിനോളം തുല്യമാണ്. അല്ലെങ്കിൽ ഔ ഹജ്ജതൻ മഈ, എന്റെ കൂടെ ഹജ്ജ് ചെയ്തതിന് തുല്യമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. റമളാനിൽ റസൂൽ ഉംറ ചെയ്തിട്ടില്ല, പക്ഷേ ഉംറയെ പ്രോത്സാഹിപ്പിച്ചു. റമളാനിൽ അല്ലാത്ത സന്ദർഭത്തിൽ റസൂൽ ഉംറ ചെയ്തിട്ടുണ്ട്, പക്ഷെ റമളാനിൽ ഉംറ ചെയ്തിട്ടില്ല. പക്ഷെ ആ ഉംറ റമളാനിലെ ഉംറയെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അതിന്റെ മഹത്വം പഠിപ്പിച്ചു. പത്താമത്തത് ഇഴ്തികാഫാണ്. ഇങ്ങനെ 10 സുപ്രധാനമായ ഇബാദത്തുകളാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതോ പ്രോത്സാഹിപ്പിച്ചതോ ചെയ്തതോ ആയിട്ടുള്ള റമദാനിലെ 10 സുപ്രധാനമായ ഇബാദത്തുകൾ. ഇതിനൊക്കെ വ്യത്യസ്തമായ ശ്രേഷ്ഠതകളും അതുപോലെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പ് മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ആദ്യം പറഞ്ഞ സിയാമു റമദാൻ തന്നെയാണ്, റമദാനിലെ നോമ്പ് തന്നെയാണ്. രണ്ടാമത്തെ ചോദ്യം, ഈ റമദാനിലെ നോമ്പ് കൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് നമ്മൾക്ക് എത്താൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. എന്താണ് റമദാനിലൂടെ, റമദാനിലെ നോമ്പിലൂടെ അള്ളാഹു തആല ഉദ്ദേശിച്ചത്? നമ്മൾക്കെല്ലാവർക്കും സുപരിചിതമായ ആയത്താണ്, യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ്സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. അള്ളാഹു നമ്മൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിട്ടുള്ളത് തഖ്വ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു നോമ്പ് നിർബന്ധമാക്കിയിട്ടുള്ളത്. ഈ നോമ്പിന്റെ ലക്ഷ്യമായ തഖ്വയിലേക്ക് എത്താൻ നമ്മൾക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. ആ രൂപത്തിൽ നമ്മുടെ നോമ്പ് അതിനോളം മഹത്തരമായൊരു നോമ്പായിട്ടുണ്ടോ, അത്രമാത്രം അന്യൂനമായ ന്യൂനതകളില്ലാത്ത നോമ്പായിട്ടുണ്ടോ എന്റെ നോമ്പ് എന്നുള്ളത് ഞാനും നിങ്ങളും പരിശോധിക്കേണ്ടതുണ്ട്. അതാണ് രണ്ടാമത്തെ നമ്മൾ സ്വന്തത്തോട് ചോദിക്കേണ്ട ചോദ്യം. നോമ്പുകാരെന്ന് പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയാണ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചു, എല്ലാവരും ഒരുപോലെയല്ല റമദാനിൽ നോമ്പിനെ സമീപിക്കുന്നത് അല്ലെങ്കിൽ റമദാനിനെ സമീപിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, റുബ്ബ ഖായിമിൻ ഹവ്വുഹു മിൻ ഖിയാമിഹി അസ്സഹർ, എത്ര എത്ര രാത്രി നിസ്കാരക്കാരാണ്, രാത്രി അവർ നിസ്കരിക്കുന്നുണ്ട്, അവർക്ക് അതിൽ നിന്ന് കിട്ടുന്നത് രാത്രി അവരുടെ ഉറക്കം നഷ്ടമായി എന്നുള്ളത് മാത്രമാണ്. അങ്ങനെയുള്ള എത്ര രാത്രി നിസ്കാരക്കാരാണ്, രാത്രി നിസ്കരിച്ചിട്ടും അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല. അവർ കേവലം അവർക്ക് ഉറക്കം നഷ്ടമായി എന്നല്ലാതെ അവർക്ക് അവരുടെ ജീവിതത്തിൽ അവരുടെ കൽബിന് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല റമദാനിന്റെ രാത്രികളിൽ നിസ്കരിച്ചിട്ട്. അങ്ങനെ എത്ര എത്ര നിസ്കാരക്കാരാണ്. വറുബ്ബ സായിമിൻ ഹൗവുഹു മിൻ സിയാമിഹി അൽജുഉ വൽ അതഷ്, അതുപോലെ തന്നെ എത്ര എത്ര നോമ്പുകാരാണ്, അവർക്ക് അവരുടെ നോമ്പ് കൊണ്ട് കിട്ടിയിട്ടുള്ളത് കുറച്ചു സമയം ദാഹം സഹിച്ചു അതുപോലെ തന്നെ വിശപ്പ് സഹിച്ചു എന്നല്ലാതെ അവർക്ക് മറ്റൊന്നും അവരുടെ നോമ്പ് കൊണ്ട് കിട്ടുന്നില്ല. ഇങ്ങനെയുള്ള എത്ര എത്ര നോമ്പുകാരാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ ഹദീസ് നമ്മൾ കേട്ടിട്ടുണ്ടാകും, എന്നാൽ ഈ ഹദീസിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കൂ. നമ്മൾ ഈ പറഞ്ഞ കൂട്ടത്തിലുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഈ നോമ്പുകാരുടെ കൂട്ടത്തിലാണോ നമ്മൾ ഉണ്ടാവുക? ഈ നിസ്കാരക്കാരുടെ കൂട്ടത്തിലാണോ നമ്മൾ ഉണ്ടാവുക? ആ രൂപത്തിലുള്ള നിസ്കാരമാണോ, ആ കോലത്തിലുള്ള നോമ്പാണോ നമ്മൾ നോക്കുന്നത് എന്നുള്ളത് ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടതുണ്ട്. റസൂലുള്ളത് മൊത്തത്തിൽ പറഞ്ഞതാണ്. ഇതിൽ നമ്മളിൽ ഒരുപാട് ആളുകൾ, ഒരു പക്ഷേ ഈ മുസ്ലിം ഉമ്മത്തിൽ ഒരുപാട് ആളുകൾ അതിൽ പെട്ടിട്ടുണ്ടാകും. അതിൽ ഞാൻ പെട്ടിട്ടുണ്ടോ എന്നുള്ളത് ചിന്തിക്കണം. വെറുതെ നിസ്കരിക്കുക, അതുകൊണ്ട് പ്രത്യേകിച്ചൊരു മാറ്റവുമില്ല ജീവിതത്തിൽ. വെറുതെ നോമ്പെടുക്ക, കുറച്ച് സമയം പട്ടിണി കിടന്നു എന്നല്ലാതെ ജീവിതത്തിൽ അവന്റെ ജീവിതത്തിൽ ഒരു മാറ്റവുമില്ല. അങ്ങനെ എത്ര എത്ര നോമ്പുകാരാണ്. ഈ ഹദീസിന്റെ പരിധിയിൽ എന്റെ നോമ്പും നിസ്കാരവും പെടുമോ എന്നുള്ളത് നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കേണ്ടതുണ്ട്. അബ്ദുൽ അസീസ് അസ്സജഹാൻ ഹഫിളഹുല്ലാ അദ്ദേഹത്തിന്റെ മുഖാലഫാത്തു റമദാൻ എന്ന കിതാബിൽ അഖ്സാമുൻ നാസി ഫീ റമദാൻ, റമദാനിൽ ജനങ്ങൾ വ്യത്യസ്ത കോലക്കാരാണ്, വ്യത്യസ്ത വിഭാഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ കിതാബിന്റെ ആദ്യ ഭാഗത്ത് റമദാനിലെ വ്യത്യസ്ത രൂപത്തിലുള്ള ആളുകളെ വിശദീകരിക്കുന്നുണ്ട്. റമദാനിൽ 6 തരം ആളുകളുണ്ട് എന്നാണ് അദ്ദേഹം അതിൽ വിശദീകരിക്കുന്നത്. 6 തരം ആളുകൾ, റമദാനിൽ 6 തരം നോമ്പുകാരുണ്ട്. അതിലൊന്നാമതായി അദ്ദേഹം പറയുന്നത് അവർ എന്ന് പറഞ്ഞാൽ റമദാനിനെ കാത്തു നിൽക്കുന്നവരാണ്, പ്രതീക്ഷിച്ചു നിൽക്കുന്നവരാണ്. റമദാനാവുക എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ സന്തോഷമാണ്. റമദാനായിക്കഴിഞ്ഞാൽ അവരുടെ സന്തോഷം വർദ്ധിക്കുകയാണ്. പിന്നീട് റമദാനിന്റെ രാപ്പകലുകൾ അവർ ഇബാദത്തുകൾ കൊണ്ട് സജീവമാക്കുകയാണ്. റമദാനിൽ ഓരോ പകലും രാത്രിയും അവർ പരമാവധി മുതലാക്കും. ഇബാദത്തുകൾ ചെയ്തുകൊണ്ട്, നിസ്കരിച്ചുകൊണ്ട്, ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട്, ധാരാളമായി അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട് റമദാനിന്റെ രാപ്പകലുകൾ അവർ നന്നായി സജീവമാക്കും. ഇബാദത്തുകൾ കൊണ്ട് ജീവിപ്പിക്കും അവരുടെ രാത്രികളെയും പകലുകളെയും. അങ്ങനെ റമദാനിനെ സമീപിക്കുന്ന ഒരു വിഭാഗം, വഹാദാ ഖൈറുൽ അഖ്സാം, അവരുടെ ഏറ്റവും നല്ല വിഭാഗം. റമദാൻ വരുന്നത് അവർക്ക് സന്തോഷമാണ്. റമദാനിൽ ഓരോ ദിവസങ്ങളും രാത്രികളും അവർ നന്നായി ഉപയോഗപ്പെടുത്തും. രണ്ടാമത്തെ വിഭാഗം അബ്ദുൽ അസീദ് സദ്ഹാൻ അഫിള്ളാഹ് അതിൽ വിശദീകരിക്കുന്നത് അവർക്ക് അവരിലേക്ക് റമദാൻ കടന്നു വന്നു, ആ റമദാൻ അതിലൂടെ അവരിലൂടെ കടന്നുപോയി. പക്ഷെ അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റവുമില്ല, അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റവുമില്ല. അവർ റമദാനിന് മുമ്പ് ചില കാര്യങ്ങൾ ചെയ്തിരുന്നു, അതവർ റമദാനിലും ചെയ്തു, റമദാനിന് ശേഷവും ചെയ്യുന്നു. ഒരു റമദാൻ കടന്നുപോയതിന്റെ യാതൊരു സ്വാധീനവും അവരുടെ ജീവിതത്തിലില്ല. അവർ റമദാനിന് മുമ്പ് ചില ഇബാദത്തുകൾ ചെയ്തിരുന്നു, അവർ പറ്റ മോശക്കാരല്ല. അവർ ചില ഇബാദത്തുകൾ നിസ്കരിക്കുക, നോമ്പ് നിസ്കരിക്കുക, അതുപോലെ തന്നെ ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ള ചില ഇബാദത്തുകളൊക്കെ അവർ ചെയ്തിരുന്നു. റമദാനിലും അവരത് ചെയ്യുന്നു, റമദാനിന് ശേഷവും അവരത് ചെയ്യുന്നു. റമദാനിൽ പ്രത്യേകിച്ച് ഇബാദത്ത് വർദ്ധിപ്പിക്കുകയോ, അങ്ങനെ റമദാൻ വന്നതുകൊണ്ട് ഒരു പ്രത്യേക ജീവിതത്തിൽ ഒരു മാറ്റമോ ശ്രദ്ധയോ അവർക്കുണ്ടായിട്ടില്ല. അവർ മുമ്പെങ്ങനെയായിരുന്നോ അവർ ജീവിച്ച ആ ഒരു ജീവിത രീതിയിലൂടെ തന്നെ റമദാനിലൂടെയും കടന്നുപോയി. റമദാൻ കൊണ്ട് പ്രത്യേകിച്ച് ഒരു മാറ്റവും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അതാണ് രണ്ടാമത്തെ വിഭാഗം. മൂന്നാമത്തെ ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ അവർ റമദാനിൽ മാത്രം അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവരാണ്. ആ റമദാനിന് തൊട്ടുമുമ്പുള്ള ഷഅബാനിൽ അവർക്കൊരു ശ്രദ്ധയും ഉണ്ടായിരുന്നില്ല. റമദാനായപ്പോൾ അവർ സജീവമായി, ഖുർആൻ പാരായണം വർദ്ധിപ്പിച്ചു, തിന്മകളിൽ നിന്ന് ഒട്ടുനിന്നു, കൃത്യമായി നിസ്കരിച്ചു. അങ്ങനെ റമദാനിൽ ചില റമദാൻ സ്പെഷ്യലിസ്റ്റുകളായി അവർ മാറിയിരിക്കുന്നു. അതാണ് മൂന്നാമത്തെ വിഭാഗം ആളുകൾ. അവർക്ക് റമദാനിൽ വല്ലാത്ത തഖ്വയാണ്. റമദാൻ കഴിഞ്ഞാൽ ആ തഖ്വ അങ്ങ് ഇല്ലാതെയാകും. അവരെ കുറിച്ചാണ് ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ റഹിമഹുള്ള, അതുപോലെ തന്നെ ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുള്ള ഒക്കെ പറഞ്ഞത് ബിസൽ ഖൗമു ലാ യഅരിഫൂന അല്ലാഹ ഇല്ലാ ഫീ റമദാൻ. എത്ര മോശം ആളുകളാണ് ഇവർ. അവർ അള്ളാഹുവിനെ കുറിച്ച് റമദാനിൽ മാത്രമാണ് മനസ്സിലാക്കിയത്. അള്ളാഹ് എന്നുള്ള ബോധം അവർക്ക് റമദാനിൽ മാത്രമാണുള്ളത്. മറ്റു മാസങ്ങളിൽ അവർ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നില്ല, ഇബാദത്തുകളിൽ ശ്രദ്ധയില്ല, ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഒരവസ്ഥയില്ല. റമദാനിൽ മാത്രം ഭയങ്കര ശ്രദ്ധ, റമദാനിൽ മാത്രം കൂടുതൽ ഇബാദത്തുകൾ ചെയ്യുന്നു, ഇബാദത്തിന്റെ കാര്യങ്ങൾ കൃത്യത വരുത്തുന്നു, ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. മറ്റു മാസങ്ങളിൽ അവന്റെ ജീവിതത്തിൽ ഒരു തഖ്വയുമില്ല. അങ്ങനെ റമദാനിൽ മാത്രം വലിയ മുത്തഖിയായി ജീവിക്കുന്ന മൂന്നാമത്തെ വിഭാഗം ആളുകൾ. അവർ റമദാനിൽ വളരെ തഖ്വയുള്ളവരായിരിക്കും. എന്നാൽ റമദാൻ കഴിഞ്ഞാൽ അവർ മുമ്പ് ഷഅബാനിൽ എങ്ങനെയായിരുന്നു അതിനേക്കാൾ മോശമായിരിക്കും അടുത്ത ശവ്വാലിൽ ഉണ്ടാവുക. അങ്ങനെയുള്ള മൂന്നാമത്തെ വിഭാഗം. നാലാമത്തെ ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ അവർക്ക് നോമ്പ് എന്ന് പറഞ്ഞാൽ, റമദാൻ എന്ന് പറഞ്ഞാൽ സുബ്ഹി മുതൽ മഗ്രിബ് വരെ ഭക്ഷണവും വെള്ളം കുടിക്കൂല എന്നുള്ളതല്ലാതെ വേറൊരു കാര്യവും അവർക്ക് ശ്രദ്ധയില്ല. അവർ ഭക്ഷണം കഴിക്കൂല, വെള്ളം കുടിക്കൂല. അവർ നോമ്പെടുക്കും, പക്ഷേ ആ നോമ്പ് കൊണ്ടുണ്ടാകുന്ന ഒരു മാറ്റം അല്ലെങ്കിൽ നോമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കുക, കൂടുതൽ ഇബാദത്തുകൾ ചെയ്യുക എന്നൊരു ശ്രദ്ധയിൽ. അവരെ സംബന്ധിച്ചിടത്തോളം അവർ വെള്ളം കുടിക്കൂല, ഭക്ഷണം കഴിക്കൂല, അത് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയുള്ള നാലാമത്തെ ഒരു വിഭാഗം, കേവലം പട്ടിണി കിടക്കുക എന്നുള്ളത് അല്ലാഹുവിന് ആവശ്യമില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞ ഹദീസ് നമ്മൾ കേട്ടിട്ടുണ്ട്. മല്ലം യജ ഖൗല സൂഇ വൽ അമല ബിഹി, ഒരുത്തൻ നോമ്പുകാരനായിരിക്കെ മോശപ്പെട്ട വർത്തമാനവും മോശപ്പെട്ട പ്രവർത്തനവും ഒഴിവാക്കുന്നില്ല എങ്കിൽ ഫലൈസ ലില്ലാഹി ഹാജതുൻ ബി അൻ യദഅ ത്വആമഹു വശറാബഹു, അല്ലാഹുവിന് അവൻ പട്ടിണി കിടക്കുക എന്നുള്ളത് ആവശ്യമേ ഇല്ല. അവൻ വെള്ളം ഒഴിവാക്കുന്നു, അവൻ ഭക്ഷണം ഒഴിവാക്കുന്നു എന്നുള്ളത് അല്ലാഹുവിന് ആവശ്യമില്ല. അല്ലാഹു നോമ്പുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് 11 മാസം ആളുകൾ തിന്നതല്ലേ, ഇനി ഒരു മാസം അവർ പട്ടിണി കിടക്കട്ടെ, അങ്ങനെ കുറച്ച് വിഷമിക്കട്ടെ, അവർ കുറച്ച് പ്രയാസമറിയട്ടെ എന്ന നിലക്ക് ആളുകൾ വിഷമിപ്പിക്കാൻ ഉണ്ടാക്കിയതല്ല റമദാനിലെ നോമ്പ്. മറിച്ച് അല്ലാഹു തആല റമദാനിലെ നോമ്പ് കൊണ്ട് പ്രധാനമായും ഉദ്ദേശിച്ചിട്ടുള്ളത് നമ്മുടെ കൽബിന്റെ ഹൃദയത്തിന്റെ മാറ്റമാണ്. അത് റമദാനിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, വിശിഷ്യ നോമ്പ് കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ നോമ്പ് ഫലവത്തായ നോമ്പല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അഞ്ചാമത്തെ ഒരു വിഭാഗം ഷെയ്ഖ് ഹഫിളഹുള്ള അതിൽ കൊണ്ടുവരുന്നത്, റമദാനിന്റെ പകൽ സമയം മൊത്തം അവർ ഉറങ്ങി തീർക്കുകയാണ്. സുബഹിസ്കാരം കഴിഞ്ഞാൽ ഉടനെ ഉറങ്ങും. പിന്നെ ഏതുവരെയാണ് അവരുടെ ഉറക്കം, അവർ ളുഹർ വരെ ഉറങ്ങും. അതിനുശേഷം ളുഹർ കഴിച്ചിട്ട് വീണ്ടും ഉറക്കം തന്നെയാണ്. പകലിൽ അവരുടെ പ്രധാനപ്പെട്ട ജോലി ഉറക്കം മാത്രമാണ്. രാത്രിയായാലോ അവർ ഉറക്കമൊഴിക്കും. അത് ഇബാദത്തിന് വേണ്ടിയിട്ടല്ല, എന്തെങ്കിലും വിനോദങ്ങൾക്ക് വേണ്ടി. അത് ഹറാമായ വിനോദമാകാം, ഹലാലായ വിനോദമാകാം. പ്രത്യേകിച്ച് ഒരു ഫായിദയും ഇല്ലാത്ത പ്രവർത്തനങ്ങളുമായി അവർ രാത്രി ഉറക്കമൊഴിക്കും. രാവിലെ മൊത്തം അവർ ഉറക്കമാണ്. അങ്ങനത്തെ വിഭാഗവുമുണ്ട്, അഞ്ചാമത്തെ വിഭാഗം. ആറാമത്തെ വിഭാഗം അവരാണ് ഏറ്റവും മോശം വിഭാഗം. അവർ കേവലം കാനേശുമാരി മുസ്ലിമാണ്, മുസ്ലിം നാമധാരികളാണ്. അവർക്ക് റമദാൻ വന്നത് ഒരു പ്രശ്നമേ അല്ല. റമദാനും അല്ലാത്ത മാസവും അവർക്ക് ഒരു പ്രശ്നവുമില്ല. അവർ ചിലപ്പോൾ നോമ്പെടുക്കും, ചിലപ്പോൾ നോമ്പെടുക്കൂല, ചിലപ്പോൾ നിസ്കരിക്കും, ചിലപ്പോൾ നിസ്കരിക്കൂല. അവർക്ക് റമദാൻ എന്നതിന്റെ പവിത്രത തീരെ അവരുടെ മനസ്സിലേക്ക് കയറിയിട്ടില്ല. അവർക്കൊരു ശ്രദ്ധയുമില്ല. അവർ നോമ്പ് വരെ മുറിക്കുന്നവരാണ്. അങ്ങനെ എത്ര എത്ര മുസ്ലിം പേരുള്ള ആളുകളുണ്ട് റമദാനിൽ കൃത്യമായി നോമ്പെടുക്കാൻ പോലും തയ്യാറാകാത്ത, റമദാനിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം പേരുള്ള ആളുകൾ. അവരാണ് വഹാദ ഷർറുൽ അഖ്സാം, അവരാണ് ഏറ്റവും മോശം വിഭാഗം. വഅഖ്ബസുഹ വഅഖ്തറുഹ, ഏറ്റവും വൃത്തികെട്ട, ഏറ്റവും അപകടകാരികളായിട്ടുള്ള വിഭാഗം ഈ ആറാമത്തെ വിഭാഗമാണ്. ആറ് വിഭാഗങ്ങളെ വിശദീകരിച്ചതിന് ശേഷം അദ്ദേഹം പറയുന്നുണ്ട്, ഇതിൽ ചില വിഭാഗങ്ങൾ മറ്റു ചില വിഭാഗങ്ങളിൽ ഉൾപ്പെടുത്താൻ സാധിക്കുമെങ്കിലും ഒന്ന് വിശാലമായി വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നീട്ടിപ്പറഞ്ഞത് എന്ന് അദ്ദേഹം പറയുന്നുമുണ്ട്. സഹോദരങ്ങളെ, ഇതിൽ ഒന്നാമത്തെ വിഭാഗത്തിലേക്ക് എത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഒന്നാമത്തെ വിഭാഗം, അഥവാ റമദാൻ വരുന്നത് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയും റമദാൻ വരുന്നത് വന്നു കഴിഞ്ഞാൽ അങ്ങേയറ്റം സന്തോഷിക്കുകയും റമദാനിന്റെ ഓരോ സമയങ്ങളും ഇബാദത്തുകൾ കൊണ്ട് നാളെ പരലോകത്ത് പുണ്യം ലഭിക്കുന്ന കാര്യങ്ങൾ ധാരാളമായി ചെയ്തുകൊണ്ടിരിക്കുന്ന വിഭാഗം ആളുകൾ, അവർക്കാണ്, ഈ വിഭാഗം ആളുകൾക്കാണ് നോമ്പിന്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. എന്താണ് നോമ്പിന്റെ ലക്ഷ്യം? അത് തഖ്വയാണ്. തഖ്വ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ പണ്ഡിതന്മാർ അതിനെ ഒരുപാട് നിർവചനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ആകത്തുക ഇംതിസാലുൽ അവാമിർ. തഖ്വ എന്ന് പറഞ്ഞാൽ അല്ലാഹുവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യലാണ്. വജ്തിനാബുൻ നവാഹി, അല്ലാഹു വിരോധിച്ച കാര്യങ്ങൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച കാര്യങ്ങൾ അത് ഒഴിവാക്കലാണ്. അതാണ് തഖ്വ. ഇതാണ് തഖ്വയുടെ ആകത്തുക. ഏത് നിർവചനങ്ങളും ഈ ഒരു ആശയത്തിലേക്കാണ് വരിക. അത് ഏറ്റവും തഖ്വയുണ്ടാകരുത് തൗഹീദിന്റെ വിഷയത്തിലാണ്, ശിർക്ക് ജീവിതത്തിൽ സംഭവിക്കുന്നില്ല എന്നുള്ള വിഷയത്തിലാണ്, കുഫർ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല എന്നുള്ള തഖ്വയാണ്, ബിദ്അത്തുകൾ അത് ബിദ്അത്തുൻ അമലിയ ബിദ്അത്തുൻ അഖദിയ, വിശ്വാസപരമായ ബിദ്അത്ത് ആകട്ടെ കർമ്മപരമായ ബിദ്അത്തുകൾ ആകട്ടെ നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്നുള്ള സൂക്ഷ്മതയാണ്. അതുപോലെ തന്നെ വൻഭാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കൽ, ചെറിയ ഭാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കൽ, ഇങ്ങനെയാണ് ഈ തഖ്വയുടെ മർത്തബ. ആ നിലക്ക് നമ്മൾക്ക് അള്ളാഹുവിനെ സൂക്ഷിക്കാൻ സാധിക്കണം ഈ നോമ്പുകൊണ്ട്. അങ്ങനെ മുത്തഖിയായാലാണ് യഥാർത്ഥ മുഅ്മിനാകാൻ സാധിക്കുകയുള്ളൂ. ഈ നോമ്പുകൊണ്ട് നമുക്ക് തഖ്വയുണ്ടാകണം. ആ തഖ്വയുള്ളവരാണ് യഥാർത്ഥ ഈമാനിന്റെ അഹ്ലുകാർ. യഥാർത്ഥ മുത്തഖികളാണ് യഥാർത്ഥ മുഅ്മിനുകൾ. യഥാർത്ഥ മുഅ്മിനുകളാണ് യഥാർത്ഥ മുത്തഖികൾ. ആരാണ് യഥാർത്ഥ മുഅ്മിൻ? സൂറത്തുൽ അൻഫാലിൽ അല്ലാഹു തആല പറഞ്ഞു, യഥാർത്ഥ ഈമാനുള്ള ആളുകൾ. നമുക്ക് തഖ്വയുണ്ടോ എന്ന് പരിശോധിക്കാൻ ഈ ആയത്ത് ഈ ആയത്തിന്റെ പരിധിയിൽ നമ്മൾ പെടുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി. അൽ ഹസനുൽ ബസ്രി റഹിമഹുല്ലാ മഹാനായ താബിഈയാണ്. അദ്ദേഹത്തിനോട് അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന ഒരാൾ ചോദിച്ചു, യാ അബാ സഈദ് അമുഅ്മിനുൻ അൻത, അബു സഈദ് താങ്കൾ ഈമാനുള്ളയാളാണോ? അബു സഈദ് അൽ ഹസൻ ഇബ്നു അബിൽ ഹസൻ അബിൽ ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാ, സഹാബത്തിൽ നിന്ന് ദീൻ പഠിച്ച മഹാനായ പണ്ഡിതനാണ്, നല്ല മുത്തഖിയാണ്. അദ്ദേഹത്തോടാണ് അവരോട് വന്ന് ചോദിക്കുന്നത്, താങ്കൾ ഈമാനുള്ളയാളാണോ? അദ്ദേഹം മറുപടി പറഞ്ഞു, അൽ ഈമാനു ഈമാനാനി, ഈമാൻ എന്ന് പറഞ്ഞാൽ രണ്ടു തരം ഈമാനുണ്ട്, രണ്ടു തരം ഈമാനുണ്ട്. ഫൈൻ കുന്ത തസ്അലൂനി അനിൽ ഈമാനി ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി വൽ ജന്നതി വൽ നാരി വൽ ബഹ്തി വൽ ഹിസാബ്, നീ ചോദിക്കുന്നത് അള്ളാഹുവിലുള്ള വിശ്വാസം, മലക്കുകളിലുള്ള വിശ്വാസം, പ്രവാചകന്മാരിലുള്ള വിശ്വാസം, സ്വർഗനരകങ്ങളിലുള്ള വിശ്വാസം, ഹിസാബിലുള്ള വിശ്വാസം, ഇതൊക്കെയാണോ നീ ചോദിക്കുന്നതെങ്കിൽ ഫഅന ബിഹി മുഅ്മിൻ, അതൊക്കെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്, ആ വിശ്വാസത്തിൽ എനിക്കൊരു സംശയവുമില്ല. എന്നാൽ ഹസനുൽ ബസ്രി റഹിമഹുള്ള പറയുകയാണ്, നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട വാചകമാണ്, വൈൻ കുന്ത തസ്അലൂനി അൻ ഖൗലില്ലാഹി തബാറക വ തആല, അല്ലാഹുവിന്റെ ഈ സൂറത്തുൽ അൻഫാലിലെ രണ്ടാമത്തെ ആയത്ത് മുതലുള്ള ഈ വചനത്തിൽ പറഞ്ഞ ഈമാനിനെ കുറിച്ചാണോ, ഈ വചനത്തിൽ പറഞ്ഞ സത്യവിശ്വാസികളെ കുറിച്ചാണോ താങ്കൾ ചോദിക്കുന്നതെങ്കിൽ എന്താണ് അതിൽ പറഞ്ഞ വിശ്വാസം? അള്ളാഹു തആല പറഞ്ഞു, നമ്മളെല്ലാവർക്കും പരിചയമുള്ള ആയത്താണ്, ഇന്നമൽ മുഅ്മിനൂൻ അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും, അതെ സത്യവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ഇനി പറയാൻ പോകുന്ന വിശേഷണമുള്ള ആളുകൾ മാത്രമാണ്, യഥാർത്ഥ വിശ്വാസികൾ ഇവർ മാത്രമാണ്. അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും, അല്ലാ എന്ന് കേട്ടാൽ അവരുടെ ഹൃദയം പേടിച്ചുറക്കും. നമ്മൾ എത്ര തവണ അല്ലാ എന്നുള്ളത് ഇപ്പൊ തന്നെ കേട്ടു കഴിഞ്ഞു, നമ്മുടെ ഹൃദയത്തിന് വല്ല മാറ്റവുമുണ്ടോ? ഞാൻ എന്നെ കുറിച്ചും നിങ്ങൾ നിങ്ങളെ കുറിച്ചും ചിന്തിക്കേണ്ട കാര്യമാണ്. അതെ, അല്ലാ എന്ന് കേട്ടാൽ അവരെ അല്ലാഹുവിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയാൽ അവരുടെ ഹൃദയം പേടിച്ചുറക്കും. വൈദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ, അല്ലാഹുവിന്റെ ആയത്ത് ഖുർആനിലെ ആയത്ത് അവരിലേക്ക് ഓതിക്കേൾപ്പിക്കപ്പെട്ടാൽ, വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടാൽ അവരുടെ ഈമാൻ വർദ്ധിക്കും. നമ്മൾ എത്ര ആയത്തുകൾ കേട്ടു, എത്ര ആയത്തുകൾ നമ്മൾ ഓതി, നമ്മുടെ ഈമാനിന്റെ വല്ല വർധനവും ഉണ്ടോ എന്നുള്ളത് നമ്മൾ വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ട വിഷയമാണ്. ചില വിശേഷങ്ങൾ ശേഷം പറഞ്ഞതിന് ശേഷം അള്ളാഹു പറഞ്ഞു, ഉലാഇക ഹുമുൽ മുഅ്മിനൂന ഹഖ, അവരാണ് യഥാർത്ഥ വിശ്വാസികൾ, അവരാണ് ഹക്കായിട്ടുള്ള യഥാർത്ഥത്തിലുള്ള വിശ്വാസികൾ അവർ മാത്രമാണ് എന്ന് അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു. ഈ ആയത്ത് ഓതിയതിനു ശേഷം ഹസനുൽ ബസ്രി റഹിമഹുള്ള പറഞ്ഞു, ഫവല്ലാഹി മാ അദ്രി അന മിൻഹും അംല, ഈ പറഞ്ഞ വിശ്വാസത്തിൽ ഞാനുണ്ടോ, ഈ പറഞ്ഞ വിശ്വാസികളുടെ കൂട്ടത്തിൽ, ഈ ഈമാനുള്ള ആളുകളുടെ കൂട്ടത്തിൽ ഞാനുണ്ടോ ഇല്ലേ എന്ന് എനിക്കറിയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്, അദ്ദേഹം അദ്ദേഹത്തിന് വിനയം കൊണ്ട് പറഞ്ഞതാണ്. അതിലും സലഫുകളിൽ നമുക്ക് പഠിക്കാനുണ്ട്, ഈ ആയത്തിന് നമ്മൾ ഈ രണ്ട് തരത്തിലുള്ള ഈമാനുണ്ട്, ഈ ഈമാൻ നമ്മൾക്കുണ്ടോ എന്നുള്ളത് പരിശോധിക്കുന്നതിന്റെ കൂടെ തന്നെ സലഫുകളായിട്ടുള്ള ആളുകൾ, മുൻഗാമികൾ നന്നായി ഇബാദത്തുകൾ ചെയ്തിരുന്നു, ഹറാമുകളിൽ നിന്ന് വിട്ടുനിന്നിരുന്നു. പക്ഷെ അവരെ കുറിച്ച് അവർക്ക് ഒരുപാട് പോരായ്മകളുള്ള, ഇനിയും ഒരുപാട് മാറണമെന്നുള്ള വിനയത്തിന്റെ ചിന്തയായിരുന്നു. എന്നാൽ നമ്മളോ അഞ്ചു വർഷം നിസ്കരിക്കാൻ തുടങ്ങി, കുറച്ച് ഇബാദത്തുകളിൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയാൽ നമുക്ക് കിബ്റാണ്, നമ്മൾ വലിയ മുത്തഖിയാണ് എന്നുള്ള ധാരണയാണ്, വലിയ പരിശുദ്ധനാണ് എന്ന തോന്നലാണ് മനസ്സിലുള്ളത്. എന്നാൽ സലഫുകൾ അങ്ങനെ ആയിരുന്നില്ല, അവർ അങ്ങേയറ്റം അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ധാരാളം ഇബാദത്തുകൾ ചെയ്യുകയും അതോടൊപ്പം തന്നെ ഇനിയും എനിക്കൊരുപാട് ചെയ്യാനുണ്ട് എന്ന വിനയത്തിന്റെ ബോധം അവർക്കുണ്ടായിരുന്നു. സഹോദരങ്ങളെ, ഈ ഈമാനിലേക്ക് എത്താൻ നോമ്പ് കൊണ്ട് നമ്മൾക്ക് സാധിക്കണം, ഈ ഈമാനിലേക്ക് എത്താൻ, ഈ തഖ്‌വയിലേക്ക് എത്താൻ നമ്മൾക്ക് നോമ്പ് കൊണ്ട് സാധിക്കണം. നോമ്പ് എന്ന് പറഞ്ഞാൽ കേവലം വയറിന് മാത്രമുള്ളതല്ല നോമ്പ്, നമ്മുടെ അവയവത്തിന് ഓരോന്നിനും നോമ്പുണ്ട്. സൗമുൽ ലിസാൻ, നാവിന് നോമ്പുണ്ട്, കണ്ണിന് നോമ്പുണ്ട്, കാതിന് നോമ്പുണ്ട്. അതാണ് ജാബിർ ഇബ്നു അബ്ദില്ലാഹ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു മഹാനായ സ്വഹാബി പറഞ്ഞത്, ഇദാ സുംത, നീ നോമ്പെടുത്താൽ, ഫലിയസും സംഉക വ ബസറുക വ ലിസാനുക അനിൽ കദിബി വൽ മഹാരിം, നീ നോമ്പെടുത്താൽ നിന്റെ കണ്ണിന് നോമ്പുണ്ടാകണം, അഥവാ ഹറാമിലേക്ക് നോക്കരുത്. നീ നോമ്പെടുത്താൽ നിന്റെ കാതിന് നോമ്പുണ്ടാകണം, അഥവാ നിന്റെ കാതിലൂടെ ഹറാമുകൾ കേൾക്കരുത്, മ്യൂസിക് കേൾക്കരുത്, ഗീബത്തുകൾ കേൾക്കരുത്, തോന്നിവാസങ്ങൾ കേൾക്കരുത്. അതുപോലെ തന്നെ നിന്റെ നാവിന് നോമ്പുണ്ടായിരിക്കണം, അനിൽ കദിബി വൽ മഹാരി, കളവ് പറയുന്നതിനെ തൊട്ട്, അതുപോലെ തന്നെ ഹറാമുകൾ പ്രവർത്തിക്കുന്നതിനെ തൊട്ട് നിന്റെ നാവിന് നോമ്പുണ്ടായിരിക്കണം. എന്നിട്ട് അദ്ദേഹം പറയുന്നു, അയൽവാസിയെ ഉപദ്രവിക്കുന്ന നീ ഒഴിവാക്കണം, നോമ്പുകാരനായിരിക്കെ മറ്റുള്ളവരെ ഉപദ്രവിക്കരുത്, അല്ലാതെ ഉപദ്രവിക്കരുത്, നോമ്പുകാരനാവുക പ്രത്യേകിച്ചു. എന്നിട്ട് അദ്ദേഹം പറയുന്നു വലിയക്കുന അലൈക സകീനതുൻ വവഖാറുൻ യൗമ സൗമിക, നിനക്ക് നോമ്പുള്ള ദിവസം ഒരു ഗാംഭീര്യം ഉണ്ടാകണം, ഒരു അച്ചടക്കവും ഒടുക്കവും ഉണ്ടാകണം നിന്റെ ജീവിതത്തിൽ. നോമ്പുകാരനായിരിക്കെ ഒരു വഖാറ, ഒരു ഗാംഭീര്യം, ഒരു സീരിയസ്നെസ് നമ്മുടെ മൊത്തത്തിൽ ഉണ്ടായിരിക്കണം. ഒരു അച്ചടക്കം, ഒരു ഒതുക്കം, നോമ്പുകാരനാണോ നമ്മൾ ഒതുങ്ങണം, ഒരു അച്ചടക്കം ഉണ്ടാകണം, ഒരു വഖാറത്ത്, ഒരു ഗാംഭീര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം നോമ്പുകാരനായിരിക്കാൻ. വലാ തജഅൽ യൗമ സൗമിക വയൗമ ഫിത്രിക സവ, നോമ്പില്ലാത്ത ദിവസവും നോമ്പുള്ള ദിവസവും നീ ഒരുപോലെ ആക്കരുത്. നോമ്പുള്ള ദിവസവും നോമ്പില്ലാത്ത ദിവസം ഒരേപോലെ, നോമ്പുള്ള ദിവസം അവൻ കുറെ കാര്യങ്ങൾ ചെയ്യുന്നു, നോമ്പില്ലാത്ത ദിവസം ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. നോമ്പുള്ള ദിവസം ഭക്ഷണം കഴിക്കൂല എന്ന് മാത്രം, അങ്ങനെ ആക്കരുത് എന്ന് ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. ആ രൂപത്തിൽ എല്ലാ അവയവങ്ങൾക്കും വളരെ സൂക്ഷ്മതയോടുകൂടി തഖ്വയോടുകൂടി നമ്മൾക്ക് ജീവിക്കാൻ പറ്റിയാലാണ് നമ്മൾ നോമ്പിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തുക, എത്തിയിട്ടുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ രൂപത്തിൽ നമ്മുടെ നോമ്പ് അതിലേക്ക് എത്തിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. അല്ലാഹു തആല ആ രൂപത്തിൽ തഖ്വയുടെ ഏറ്റവും ഉന്നതമായ മർത്തബയിലേക്ക് നമ്മൾ എത്തിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മല്ലാ നബിയ ബഅദ. മൂന്നാമത്തെ ഒരു കാര്യം നമ്മൾ സ്വന്തത്തോട് ചോദിക്കേണ്ട, നമ്മൾ സ്വന്തം ജീവിതത്തിൽ ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ട, ഈ റമദാനിൽ പ്രത്യേകിച്ച് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, റമദാനിന്റെ ഓരോ രാത്രിയിലും വലില്ലാഹി ഉതഖാഉ മിനൽ നാർ വദാലിക കുല്ല ലൈലതി, റമദാനിന്റെ എല്ലാ രാത്രികളിലും അല്ലാഹു തആല നരകത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിച്ചുകൊണ്ടിരിക്കും. നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇന്നലെ ഒരുപാട് ആളുകൾ അള്ളാഹു മോചിപ്പിച്ചു. ഓരോ രാത്രികളിലും അള്ളാഹു നരകത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിച്ചുകൊണ്ടിരിക്കുന്നു റമദാനിലെ രാത്രികളിൽ. ഇനി നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മുടെ പേര് ആ മോചിപ്പിച്ചവരുടെ കൂട്ടത്തിൽ ഉണ്ടാവുമോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. ഈ ഹദീസൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ഈ രൂപത്തിൽ ആഴത്തിൽ ചിന്തിക്കാൻ സാധിക്കണം. ഇന്നലെ അല്ലെങ്കിൽ ഈ 19 രാത്രികളിൽ എന്റെ പേര് അള്ളാഹു, അല്ലെങ്കിൽ 18 രാത്രികളിൽ നരകത്തിൽ നിന്ന് അള്ളാഹു മോചിപ്പിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ എന്റെ പേരുണ്ടായിട്ടുണ്ടാകുമോ? ആ രൂപത്തിൽ ഞാൻ ഈ റമദാനിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിനു മാത്രമുള്ള പ്രവർത്തനങ്ങളും സൂക്ഷ്മതയും എന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ റമദാനിന്റെ ദിവസങ്ങളിൽ ഞാൻ പാലിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കൂ. നരകത്തിൽ നിന്നാണ് രക്ഷപ്പെടുന്നത്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമാണ്. അതാണ് ഏറ്റവും വലിയ വിജയം. ഫമൻ സുഹ്സിഹ അനിന്നാരി വഉദ്ഖില അൽജന്നത ഫഖദ് ഫാസ്, ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞാൽ അതാണല്ലോ. സ്വർഗത്തിലേക്ക് എത്തുക, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക, അതാണ് ഏറ്റവും വലിയ വിജയം. നമ്മളിവിടെ ലഭിക്കുന്ന ഏത് പരീക്ഷയിലുള്ള വിജയവും ഏത് തെരഞ്ഞെടുപ്പിലുള്ള വിജയം അതൊന്നുമല്ല വിജയം. യഥാർത്ഥത്തിലുള്ള വിജയം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അൽ ഫൗസു ബിൽ മത്ലൂബ് വന്നജാതു മിനൽ മർഹൂബ്, അതെ, നമ്മൾ ആഗ്രഹിക്കുന്ന സ്വർഗത്തിലേക്ക് എത്തുക, സ്വർഗം നേടുക, നമ്മൾ പേടിക്കുന്ന അള്ളാഹുവിന്റെ അദാബായ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ് വിജയമെന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള പറഞ്ഞു. അതാണ് യഥാർത്ഥ വിജയം. ആ വിജയത്തിലേക്ക് എത്താൻ നമ്മൾക്ക് സാധിക്കും ഈ പറഞ്ഞ റമദാനിന്റെ രാത്രികളിൽ നിന്ന് അള്ളാഹു നമ്മളെ മോചിപ്പിച്ചാൽ. നരകത്തിൽ നിന്ന് മോചിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവന്റെ സ്ഥാനം സ്വർഗത്തിലാണല്ലോ. ഇനി സഹോദരങ്ങളെ, ഈ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന രാത്രികളാണ് ഇന്ന് രാത്രി അള്ളാഹു ഒരുപാട് ആളുകളുടെ പേര് നരകത്തിൽ നിന്ന് വെട്ടിക്കളയും, അല്ലെങ്കിൽ മോചിപ്പിച്ചു കളയും അള്ളാഹു തആല. ആ നരകത്തിന്റെ ഭയാനകത നമ്മളിങ്ങനെ ഓർത്തുകൊണ്ടേയിരിക്കണം. നമ്മളൊക്കെ നരകം എന്നുള്ള ക്ലാസുകളും ദർസുകളൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ടാകും, പക്ഷെ അതൊക്കെ നമ്മൾ മറന്നുപോയി, അല്ലെങ്കിൽ നമ്മൾക്ക് കൃത്യമായി ഓർമ്മയില്ല. അതൊക്കെ ഓർത്തുകൊണ്ടേയിരിക്കണം, അപ്പോഴാണ് നമ്മൾക്ക് ഈ ഹദീസിന്റെ മഹത്വം മനസ്സിലാകുള്ളൂ. അള്ളാഹു നരകത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കുന്നു. എത്ര ഹദീസുകളാണ്, ഒരൊറ്റ ഹദീസ് മാത്രം പറയാം. നരകത്തിന്റെ ചൂട്, ആ ചൂടിന്റെ ശക്തി വ്യക്തമാക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള വാചകം നമ്മുടെ മനസ്സിന് വലിയ കുലുക്കമുണ്ടാക്കേണ്ട, നമ്മളെ പേടിപ്പിക്കുന്ന ഒരു ഹദീസാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തിന്റെ ചൂട് ബോധ്യപ്പെടുത്താൻ പല രൂപത്തിൽ പല കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരിക്കലും എത്ര ബോധ്യപ്പെടുത്തി തന്നാലും ഈ ദുനിയാവിന്റെ ചൂടിനെ കുറിച്ച് മാത്രമേ നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. എന്നാൽ അതിനേക്കാൾ എത്രയോ അപ്പുറത്താണ് നരകത്തിന്റെ ചൂട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. 69 ഇരട്ടി ചൂടാണ് ഈ ദുനിയാവിലെ ചൂടിനേക്കാൾ നരകത്തിന്റെ ചൂടിനുള്ളത്. സുബ്ഹാനല്ലാഹ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ലൗ കാന ഫീ ഹാദൽ മസ്ജിദി മിഅത്തു അൽഫിൻ ഔ യസീദൂൻ, നരകത്തിന്റെ ചൂട് എത്രമാത്രം ശക്തമാണ് എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഹദീസാണ്. റസൂലുള്ള ഉദാഹരിക്കുകയാണ്, ഈ പള്ളിയിൽ 100,000 അല്ലെങ്കിൽ 100,000 കൂടുതൽ ആളുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. 100,000 ആളുകൾ ഒരു പള്ളിയിൽ, ഇവിടെ 1,100 ആളുകൾ ഈ പള്ളിയിൽ ഉണ്ടാകുള്ളൂ. 100,000 ആളുകളുള്ള ഒരു പള്ളി റസൂലുള്ള പറയുന്നു, വഫീഹി റജുലുൻ മിൻ അഹ്ലി നാർ, ആ കൂട്ടത്തിലേക്ക് നരകത്തിൽ കുറെ കാലം കടന്നു കരിഞ്ഞ് നരക ശിക്ഷ അനുഭവിച്ച ഒരു വ്യക്തിയെ കൊണ്ടുവന്നിടുന്നു. റസൂലുള്ള പറയുന്നു ഫതനഫസ ഈ നരകത്തിൽ കടന്ന വ്യക്തി ഒന്ന് ശ്വാസം വിട്ടു ഫഅസാബഹും നഫസുഹു ആ ശ്വാസം ആ പള്ളിയിലുള്ള ആളുകളിലൊക്കെ തട്ടി ചൂടായിരിക്കും പിന്നെ അവൻ ശ്വാസം വിടുന്നത് അവൻ പുറത്തേക്ക് വിടുന്നത് ചൂടായിരിക്കും കാരണം ചൂടിൽ കിടന്ന് നരകത്തിൽ കടന്നു വന്ന വ്യക്തിയാണ് റസൂലുള്ള ഉദാഹരിക്കാൻ നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു വ്യക്തി ആ പള്ളിയിൽ വന്നു ഒന്ന് ശ്വാസം വിട്ടാൽ റസൂലുള്ള പറയുന്നു ലഹ്തറക ഹാദൽ മസ്ജിദു വമൻ ഫീഹി സുബ്ഹാനല്ലാഹ് ഈ പള്ളിയും ആ പള്ളിയിലുള്ള 100,000 ആളുകളും കത്തിച്ചാമ്പലാകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ നരകത്തിൽ വന്ന വ്യക്തി ഒന്ന് ശ്വാസം വിട്ടാൽ അപ്പൊ എന്തായിരിക്കും നരകത്തിലെ ചൂട് നരകത്തിൽ കടന്ന ആ വ്യക്തിയിൽ നിന്ന് വരുന്ന ആ ചൂടിന് തന്നെ ഇത്രമാത്രം ശക്തിയുണ്ടെങ്കിൽ നരകത്തിൽ എത്രമാത്രം വലിയ ചൂടായിരിക്കും അള്ളാഹു തആല കാത്തിരക്ഷിക്കുമാറാവട്ടെ നരകത്തിൽ നിന്ന് അള്ളാഹു തആല നമ്മളെ മോചിപ്പിക്കുമാറാവട്ടെ ഈ റമദാനിന്റെ രാത്രികളിൽ അള്ളാഹു തആല നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ റമദാനിന്റെ ദിനരാത്രങ്ങൾ ഒരിക്കലും നമ്മൾ അശ്രദ്ധരാകാനുള്ള രാത്രികളല്ല ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറഞ്ഞതുപോലെ വല്ലയാലി والايام الفاضله لا يسلو ان يغفل عنهن വിശിഷ്ടമായ രാത്രികളും പകലുകളും അതിൽ നിന്ന് അശ്രദ്ധരാവുക എന്നുള്ളത് ശരിയല്ല വിശിഷ്ടമായ രാത്രികൾ പകലുകൾ അത് റമദാനിന്റെ പകലുകളും രാത്രികളും അതിൽ പെട്ടതാണ് അതിൽ നിന്ന് ഗഫ്ലത്ത് അശ്രദ്ധ കാണിക്കുക എന്നുള്ളത് ഒരിക്കലും ശരിയല്ല കാരണം ലിഅന്നഹു ഇദാ ഗഫല താജിറു അൻ മൗസിമി റിബിഹി ഫമാ തയർബഹ് കാരണം ഒരു കച്ചവടക്കാരൻ ഏത് കച്ചവടമാണെങ്കിലും അതിനൊരു സീസൺ ഉണ്ടാകും ആ സീസൺ സമയത്ത് ആ കച്ചവടക്കാരൻ അവന്റെ കച്ചവടത്തിൽ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ പിന്നീട് അവൻ എപ്പോഴാണ് അവന് ലാഭം ഉണ്ടാകുക പിന്നെ എപ്പോഴാണ് അവന് ലാഭം നേടാൻ സാധിക്കുക ആ സീസൺ സമയത്ത് അവൻ ഒരുങ്ങുന്നില്ല അവന്റെ കച്ചവടം മെച്ചപ്പെടുത്താനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നില്ല ആ സീസണുകളിൽ അവൻ ശ്രദ്ധിക്കുന്നില്ല പിന്നെ ഏത് സമയത്ത് അവന് ലാഭം നേടാൻ പറ്റുക എന്നതുപോലെ സത്യവിശ്വാസിയുടെ ഒരു മൗസ്യമാണത് ഒരു സീസണാണ് സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ സിനിമകളിൽ നിന്ന് ഉറ്റുനിൽക്കാൻ ഉള്ള ഒരു വലിയ അവസരമാണ് ഈ റമദാനിന്റെ പകലുകളും രാത്രികളും ഈ സമയത്ത് നമ്മൾക്ക് ലാഭം കൊയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഒരു സത്യവിശ്വാസിക്ക് അവന്റെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നീട് ഏത് ദിവസങ്ങളിലാണ് അവൻ അതിന് സാധിക്കുക എന്നാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള ചോദിച്ചതിന്റെ താല്പര്യം അതുകൊണ്ട് നമ്മൾ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുക അള്ളാഹുവിനോട് ധാരാളമായി ദുആ ചെയ്യുക ഇബാദത്ത് വർദ്ധിപ്പിക്കാൻ ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ എന്താ അതിൽ പറഞ്ഞിട്ടുള്ളത് അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുന്നു അള്ളാഹുവിനോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു ഈ സഹായം തേടത്തിൽ ഒന്നാമത്തെ കാര്യം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇബാദത്തുകൾ ചെയ്യാനുള്ള അള്ളാഹുവിൽ നിന്നുള്ള സഹായം ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് അതല്ലാത്തതും അതിൽ പെടും ഈ ഇബാദത്തുകൾ ചെയ്യാൻ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകണം അതുകൊണ്ട് നമ്മൾ അല്ലാഹുമ്മ അഇന്ന അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതി ഈ പ്രാർത്ഥന വർദ്ധിപ്പിക്കണം അള്ളാഹുവിനെ കൂടുതൽ നല്ല രൂപത്തിൽ ഇബാദത്ത് ചെയ്യാൻ അള്ളാഹുവിന്റെ സഹായം തന്നെ വേണം നമ്മൾ എത്ര കാര്യം മനസ്സിലാക്കിയാലും ആ കാര്യം അങ്ങ് ചെയ്യാൻ അത് തൗഫീഖ് ഉണ്ടാകണം അല്ലാഹുവിൽ നിന്ന് അതിന് അല്ലാഹുവിനോട് ധാരാളമായി ചോദിക്കണം അല്ലാഹു തആലയുടെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ കേട്ട കാര്യങ്ങൾ അത് ജീവിതത്തിൽ പകർത്താനുള്ള വലിയ തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ കസൽ മടിയിൽ നിന്ന് അശക്തിയിൽ നിന്ന് അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ ആദാബന്നാർ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين